ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വളർച്ചയെ നയിക്കുന്നത് സമുദ്രമേഖലയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങളും പരാതികളും പരിഹരിക്കുന്നതിന് നാഷണൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആരംഭിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആശങ്ക വേണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വിഷയത്തിൽ നവംബർ 5 സർവകക്ഷി യോഗം വിളിച്ച് സംസ്ഥാന സർക്കാർ. നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് റെയിൽവേ ബോർഡിന്റെ അനുമതി ലഭിച്ചതായി കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചു. വനിതാ ലോകകപ്പ് ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 320 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹരിയാനയിലെ അംബാല വ്യോമതാവളത്തിൽ നിന്നായിരുന്നു രാഷ്ട്രപതിയുടെ യാത്ര. വ്യോമസേനാ മേധാവി എ പി സിംഗും മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്നാണ് രാഷ്ട്രപതിയെ അംബാല വ്യോമതാവളത്തിലേക്ക് സ്വീകരിച്ചത്. രാജ്യത്തിന്റെ വളർച്ചയെ നയിക്കുന്നത് സമുദ്രമേഖലയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ ഈ മേഖലയിൽ ഗണ്യമായ പരിവർത്തനം നടന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു.
साल 24-25 में भारत के मेजर पोर्ट्स ने अब तक का सबसे अधिक कार्गो हैंडल करके भी नया रिकॉर्ड बनाया है. इतना ही नहीं, पहली बार किसी इंडियन पोर्ट ने मेगावाट स्केल इंडिजिनियस ग्रीन हाइड्रोजन फैसिलिटी शुरू की है और ये उपलब्धि हमारे कांडला पोर्ट ने हासिल की है.
ഇന്ത്യയിൽ നിർമ്മിച്ച കപ്പലുകൾ ആഗോള വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമാണെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തിലെത്തും. കെവാഡിയയിലെ ഏകതാ നഗറിൽ 1,140 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. വെള്ളിയാഴ്ച നടക്കുന്ന രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സർദാർ പട്ടേൽ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. അതിർത്തി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിലവിലെ സംവിധാനങ്ങൾ തുടരാൻ ഇന്ത്യ ചൈന ധാരണ. ഈ മാസം 25 ചുഷുൽ മോൾഡോ അതിർത്തിയിൽ നടന്ന 23-ാമത് ഇന്ത്യ ചൈന കോർപ്സ് കമാൻഡർതല യോഗത്തിലാണ് തീരുമാനം. അതിർത്തി മേഖലയിലെ സ്ഥിതി സമാധാനപരമാണെന്ന് യോഗം വിലയിരുത്തി. യൂറോപ്യൻ പാർലമെന്റിലെ അന്താരാഷ്ട്ര വ്യാപാര സമിതിയിലെ പ്രതിനിധി സംഘം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം വർദ്ധിപ്പിക്കുന്നത് ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. ബിജെപി മുതിർന്ന നേതാക്കളായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ആർജെഡി നേതാവ് തേജസ്വി യാദവും മഹാസഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. 243 അംഗ ബീഹാർ നിയമസഭയിലേക്ക് അടുത്ത മാസം 6-11 തീയതികളിലാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 14 നടക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ സംശയങ്ങളും പരാതികളും പരിഹരിക്കുന്നതിന് നാഷണൽ വോട്ടർ ഹെൽപ്പ് ലൈനുകളും 36 സംസ്ഥാന ജില്ലാതല ഹെൽപ്പ് ലൈനുകളും സജ്ജമാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വേണ്ടിയുള്ള കേന്ദ്ര ഹെൽപ്പ് ലൈനായി നാഷണൽ കോൺടാക്ട് സെന്റർ പ്രവർത്തിക്കും. രാവിലെ 8 മുതൽ രാത്രി 8 വരെ 1800-1119-50 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ പ്രവർത്തനം. പഞ്ചായത്ത് രാജ് മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ മാതൃകാ യുവജന ഗ്രാമസഭ സംഘടിപ്പിക്കും. കേന്ദ്ര സഹമന്ത്രിമാരായ എസ് പി സിംഗ് ബാഗൽ, ദുർഗാ ദാസ് ഉയ്ക്കെ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. 650-ലധികം പ്രതിനിധികൾ ഗ്രാമസഭയിൽ പങ്കെടുക്കും. കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രാലയം ദേശീയ ഇ വിധാൻ അപേക്ഷാ നേവയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന 3-ാമത് ദേശീയ സമ്മേളനം നാളെ ആരംഭിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നേവ നടപ്പാക്കിയതിന്റെ അവലോകനം നടക്കും. നിയമനിർമ്മാണ പ്രക്രിയയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ചർച്ച നടക്കും. സമുദ്ര മത്സ്യമേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ദേശീയ മറൈൻ ഫിഷറീസ് സെൻസസ് അടുത്ത മാസം 3 മുതൽ ഡിസംബർ 18 വരെ നടക്കും. രാജ്യത്തെ എല്ലാ തീരദേശ സംസ്ഥാനങ്ങളിലും ലക്ഷദ്വീപ്, ആൻഡമാൻ ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് സെൻസസ് നടക്കുന്നത്. 12 ലക്ഷത്തിൽപരം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ വിവരശേഖരണ പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പനീസ് പ്രധാനമന്ത്രി സനായെ തകായിച്ചിയുമായി ടെലഫോണിൽ ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി സ്ഥാനമേറ്റെടുത്തതിന് തകായിച്ചിയെ ശ്രീ നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സാമ്പത്തിക സുരക്ഷ, പ്രതിരോധ സഹകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്ത്രപരവും ആഗോളപരവുമായ ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കാഴ്ചപ്പാടുകൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മധ്യപ്രദേശിലെ ജി എസ് ടി ബജറ്റ് ഉത്സവ് വിപണിക്ക് പുത്തൻ ഉണർവേകി. മധ്യപ്രദേശിലെ കർഷകർക്കും കരകൌശല വിദഗ്ധർക്കും ബിസിനസ്സുകാർക്കും ഇത് ആശ്വാസമേകി. ഇൻഡോറിലെയും ഗ്വാളിയോറിലെയും വ്യാവസായിക യൂണിറ്റുകളെ പുതിയ പരിഷ്കാരങ്ങൾ ശക്തിപ്പെടുത്തുന്നതായാണ് വിലയിരുത്തൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തി. ദേശീയ, സംസ്ഥാന, രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും ഒരുമിച്ച് വരുന്നതിൽ ആശങ്കയുണ്ടെന്ന് ചില രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ വ്യക്തമാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി സർവകക്ഷി യോഗം വിളിച്ച് കേരള സർക്കാർ. അടുത്ത മാസം 5 യോഗം ചേരുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിലയിരുത്തലിനായി വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ 7 മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു.
എസ് ഐ ആർ തിടുക്കപ്പെട്ട് നടപ്പാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നവംബർ 5-4 ആ സർവകക്ഷി യോഗം ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പി എം ശ്രീ നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 7 ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്.
സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ 1,600 രൂപയിൽ നിന്ന് 2,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള 35-60 പ്രായമുള്ള അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1,000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കാനും തീരുമാനിച്ചു. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ്വുമൺ അടക്കമുള്ളവർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. യുവതലമുറയ്ക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പിനായി പ്രതിമാസം 1,000 രൂപ വീതം ധനസഹായം നൽകുന്ന പദ്ധതിയും നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ അനുമതി. സ്റ്റേഷന് വേണ്ടിയുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകിയതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു. ഉചിതമായ നടപടികൾ സ്വീകരിച്ച പ്രധാനമന്ത്രിക്കും റെയിൽവേ മന്ത്രിക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ കാസർഗോഡ് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. തളങ്കര തുറമുഖം അദ്ദേഹം സന്ദർശിക്കും. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും കേന്ദ്രമന്ത്രി നിർവഹിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 9.4 ഓവറിൽ 1-97 എന്ന നിലയിൽ നിൽക്കെയാണ് മത്സരം റദ്ദാക്കിയത്. നേരത്തെ 5 ഓവറിന് ശേഷം മഴയെ തുടർന്ന് മത്സരം 18 ഓവറാക്കി ചുരുക്കിയിരുന്നു. പരമ്പരയിലെ 2 മറ്റന്നാൾ മെൽബണിൽ നടക്കും. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇംഗ്ലണ്ട് 320 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക നിശ്ചിത 50 ഓവറിൽ 7 നഷ്ടത്തിൽ 319 റൺ എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 10 ഓവറിൽ 3 നഷ്ടത്തിൽ 34 റൺ എന്ന നിലയിലാണ്. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഒഡീഷയിലെ 33 ബ്ലോക്കുകളിലും 11 നഗരപ്രദേശങ്ങളിലും നാശം വിതച്ച് മോൺട ചുഴലിക്കാറ്റ്. ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്ക് എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. പൊതു അടിസ്ഥാന സൌകര്യങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ നാളെ മുതൽ വിലയിരുത്തുമെന്ന് സർക്കാർ അറിയിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്ര നടക്കുന്നതിനാൽ നാളെ വൈകുന്നേരം 4:45 മുതൽ രാത്രി 9 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾക്ക് നിയന്ത്രണമുണ്ടാകും. നഗരത്തിൽ നാളെ വൈകുന്നേരം 3 രാത്രി 10 ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. SSLC പരീക്ഷ 2026 മാർച്ച് 5 30 നടക്കും. 4,25,000 കുട്ടികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. മെയ് 8 ഫലപ്രഖ്യാപനം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വളർച്ചയെ നയിക്കുന്നത് സമുദ്രമേഖലയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങളും പരാതികളും പരിഹരിക്കുന്നതിന് നാഷണൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആരംഭിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആശങ്ക വേണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വിഷയത്തിൽ നവംബർ 5 സർവകക്ഷി യോഗം വിളിച്ച സംസ്ഥാന സർക്കാർ. നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് റെയിൽവേ ബോർഡിന്റെ അനുമതി ലഭിച്ചതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. വനിതാ ലോകകപ്പ് ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 320 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.